ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഉമ്മയുടെ ശാപം കിട്ടിയാ പിന്നെ ജീവിതത്തിൽ കിട്ടൂ? ഉമ്മാന്റെ ശാപം കിട്ടിയാ പിന്നെ ജീവിക്കുവോ? ലോകാവസാനം വെളിപ്പാടുകൾ എടുക്കാനുള്ള കാരണമെന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അക്രിമുല്ലറളായി ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ, അള്ളാഹു ആണിയായി തരിച്ചു വെച്ച പർവ്വതങ്ങളെ മുഴുവനെ തരിച്ചു നിരംബരാക്കി ജീവിക്കാനുള്ള പണമുണ്ടാകുന്ന മോഹത്തിന്റെ പേര് നിങ്ങൾ അടിച്ചു തകരക്കരുത്. ഈ ഭൂമിയുടെ ബാലൻസിനെ നിങ്ങൾ തെറ്റിച്ചു കളയരുത്. ജെസിബി കൊണ്ടുവന്നെല്ലാം മുഴുതു മറിച്ചിട്ട് പാക്കറ്റിന് പൈസ വീർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കരുത്. സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജനതയല്ല നശിപ്പിക്കാനുള്ള കാരണം അവര് ഫ്ലാറ്റ് പണിതതാ. കേട്ടോള്ളാന്റെ ഖുർആൻ കേൾക്കുക, ഞാനല്ല ഖുർആനാണ് പറയുന്നത്. ലോകത്തോട് പറഞ്ഞു കൊടുക്കണം ഇത്. എനിക്ക് മാത്രം ജീവിച്ചാൽ മതി, എനിക്ക് കോടികൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ജീവിതത്തിന് നെട്ടോട്ടം ഓടുമ്പോ അല്ല പറയുന്ന വെറുക്കുറു നിങ്ങൾ ഓർക്കണേ. ഇത് ആദ്യം ആദ്യഗോത്രം തകർന്നതിന് ശേഷം നിങ്ങളെ ഞാനല്ലേ ഭൂമിയിൽ കൊണ്ടുവന്നത്? അത് സമൂത് ഗോത്രമായിരുന്നു. അല്ല പറഞ്ഞു നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നപ്പോ നിങ്ങൾ ഈ ഭൂമിയിൽ ബംഗ്ലാവുകൾ പണിതപ്പോ, കുസൂറ നിങ്ങളെ ഫ്ളാറ്റുകൾ പണിതപ്പോ, അള്ളാഹുവിന്റെ ഖുർആൻ അർത്ഥം വീടെന്നല്ല, കുസൂറ കുസൂറ നിങ്ങൾ കൊട്ടാരങ്ങൾ പണിതുയർത്തിയപ്പോ, വിവിധ മന്ദിരങ്ങൾ നിങ്ങൾ ഭൂമിയുടെ മുകളിൽ പണിതുയർത്തിയപ്പോ, തൻഹിത്തൂന മിനൽ ജിബാലി ബുയൂതാ, പാറക്കെട്ടുകൾ തുരന്ന് മാറ്റിയിട്ട് നിങ്ങൾ വീട് പണിയാൻ തുടങ്ങിയപ്പോ, ഭൂമിയെ തകർത്ത് തരിപ്പണമാക്കി ഫ്ളാറ്റ് പണിതപ്പോ, പർവ്വതങ്ങളെ തുറന്നു മാറ്റിയിട്ട് വീട് പണിതപ്പോ, അള്ളാഹു നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റിയില്ലേ? എന്നെ കള്ള പറഞ്ഞ് പതുക്കുറു ആരാ അല്ലാ, അള്ളാന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ വിസ്മരിക്കരുത്, അള്ളാന്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളയരുത്. വരാത്തരുത്, ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം വിതയ്ക്കരുത്. ആരോടാ സമൂത് ഗോത്രത്തോടാണ് പറഞ്ഞത്? എന്റെ സഹോദരങ്ങളെ, സമൂത് ഗോത്രം ചെയ്ത പാപമെന്താ? ചപ്പാറരികൾ കൂടി കടന്നു വരട്ടെ, സമൂഹത്തിന്റെ ചിന്തകൾ കടന്നു വരട്ടെ, സമൂത് ഗോത്രം ചെയ്ത തെറ്റെന്താണെന്നറിയുമോ? മരണം വരുമെന്ന് ഓർമ്മയില്ലാതെ മരിച്ചിട്ട് നാളെ കബറിൽ കിടക്കേണ്ടതാണെന്നുള്ള ഓർമ്മയില്ലാതെ ശ്രദ്ധിച്ചു കേൾക്കും മുസ്ലിമേ, ശ്രദ്ധിച്ചു കേൾക്കും മുസ്ലിമേ, നാളെ കബറിൽ പോയി കിടക്കേണ്ടവരാണ്, ആറടി മണ്ണിൽ കിടക്കേണ്ടവനാണ്. ഈ ഭൂമിയിൽ കാലാകാലം താമസിക്കാൻ കഴിയില്ല, ഒരു ദിവസം മരിക്കേണ്ടവരാണ്, ആറടി മണ്ണെന്ന കബറിൽ കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയില്ലാതെ കാലാകാലം ഈ ഭൂമിയിൽ താമസിക്കാനുള്ളവനാണെന്നുള്ള തോന്നലോട് കെട്ടിടങ്ങൾ പണിതപ്പോ, അള്ളാഹ് മറന്നിട്ട് മരണത്തെ മറന്നപ്പോ അള്ളാഹ് പറഞ്ഞു, വേണ്ട, അള്ളാഹ് പറയാണ് തേമാരി ഒരു ജലപ്രളയത്തിന്റെ നടുവിൽ ആ സമൂഹത്തെ മുഴുവൻ അള്ളാഹു തുടച്ചു മാറ്റിയപ്പോ എന്തിനാ തുടച്ചു മാറ്റിയത്? അമ്മാനെ മറന്നിട്ട്, കബറിനെ മറന്നിട്ട് വലിയ വീട്ടിൽ താമസിച്ചപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയ പാതയിലൂടെ ഒന്ന് സഞ്ചരിച്ച കേരളത്തിലെ ഏറ്റവും ചെലവേറിയ വീടിന്റെ ഗുണമ മുസ്ലിമല്ലയോ? മുഗൾ രാജവംശത്തിന്റെ ശില്പചാതിരിയെ പോലും ധരിപ്പിക്കുന്ന ബഹുദിന കെട്ടിടങ്ങൾ നമ്മുടെ ഇടയിൽ സ്ഥാനം പിടിക്കുമ്പോ അള്ളാഹ് ഒരു സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയത് അവര് ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കിയപ്പോഴാണ്. എല്ലാ ഫ്ളാറ്റിന് വേണ്ടിയുള്ള മോഹം, റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയുള്ള മോഹം വേണ്ട വേണ്ട, ഇത് കിയാമത്തിനാളിന്റെ അടയാളമാണ്. ലോകത്ത് അമ്പരചുണ്ടികളായി കെട്ടിപ്പൊക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങൾ അതൊരു സമൂഹത്തിന്റെ പതനകഥ പറയുന്നതാണ്. അതുകൊണ്ട് ഭൂമിയെ നിങ്ങൾ നോവിക്കരുത്, ജെ സി ബി കൊണ്ട് ഉരുതുമറിക്കരുത്, ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ. ഉമ്മുക്കും ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഉമ്മയുടെ ശാപം കിട്ടിയാ പിന്നെ മോനെ നീ ഗതിപിടിക്കില്ല, നീ ഗതിപിടിക്കില്ല, ഈ ഭൂമി നിങ്ങൾ തകർത്ത് കളയും. ഇതാ സിൽസിലത്തിൽ അറുപതിൽ
ഈ ഭൂമിക്ക് കിടാ വിറക്കുകയാണ്, അതിന്റെ ആണി പണിച്ചൂരിയത് നീയല്ലേ, അതുകൊണ്ടല്ലയോ അത് വിറക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈ ലോകത്തെ മുഴുവനും നശിപ്പിക്കാനുള്ള അവസ്ഥയിലാണ്. ഒരു സുനാമി ആഞ്ഞു വീശിയപ്പോ ജപ്പാൻമാർ എത്രയാണ് നീങ്ങിപ്പോയത്, ഭൂഗോളം മുഴുവനും നാലടിയാണ് നീങ്ങിപ്പോയത്. സഹോദരങ്ങളെ നീങ്ങി എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങാൻ തുടങ്ങുകയാണ്. ശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് ഒരു 600 വർഷം കൂടി കഴിഞ്ഞ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പകുതിയെ കാണുകയുള്ളൂ. മലേഷ്യ ഇപ്പോൾ നിൽക്കുന്നിടത്ത് മാറാൻ തുടങ്ങും. ഈ ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രം പറയുമ്പോ ഈ ഭൂമി ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞു, അവലം യറൂ ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന സത്യനിഷേധികൾ കാണുന്നില്ലേ, അന്നാ നഹ്ഫുല്ലറള, ഈ ഭൂമിയെ ഞാൻ ആക്കുകയാണ്, നങ്കുസുഹാ മിൻ അത്റാബിഹാ, അതിന്റെ സൈഡിൽ നിന്ന് ഈ ഭൂമിയെ ഞാൻ ചുരുട്ടിക്കൊണ്ടുവരികയാ. അല്ല പറയുന്ന ഞാനിതിനെ ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ചുരുട്ടി ചുരുട്ടി വന്നിട്ട് ശാസ്ത്രം ഇപ്പോഴാണ് പറയുന്നത്, ഈ ഭൂഗോളത്തിലുള്ള ചുരുട്ടുകയാണ്. ചുരുട്ടി കുരുട്ടി എന്ന് വന്നു കഴിയുമ്പോ അവസാനം നടുക്ക് നിൽക്കുന്നവൻ മുഴുവനെ ചുരുട്ടിയതിന്റെ ഇടയിൽ കിടന്ന് പിണപെടാ പറയുന്ന ദിവസമാ ഖിയാമത്ത് നാളെന്ന് തിരിച്ചറിയുമ്പോ ഇന്നലെ നിർത്തിയെടുത്തേക്ക് വീണ്ടും ഞാൻ തിരിച്ചു പോകട്ടെ. സഹോദരങ്ങളെ, പ്രശ്നം വിശാലമാണ്, ഏറെ പറയാൻ എന്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക, ഖുർആൻ സാക്ഷ്യപ്പെടുത്തി, ഹദീസ് സത്യാവസ്ഥയിലെത്തിച്ചു. ശാസ്ത്രവും പറയുന്നു ലോകം അവസാനിക്കാൻ പോകുന്നു, ലോകം അവസാനിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് വീഴ്ചയിലിരുന്നിട്ട് പറഞ്ഞത് ലോകാവസാനം അടുത്തിരിക്കുകയാ. രണ്ട് കാരണമാണ്, ഒന്ന് ആണവ വികിരണമാണ്, മറ്റൊന്ന് ആഗോള താപനമാണ്, വർദ്ധിച്ചു വരുന്ന ചൂടാണ്. രണ്ടാമത്തേത് ആണവ വികിരണങ്ങളാണ്. ജപ്പാനിലെ 4-ാമത്തെ റിയാക്ടറിനും ചലനമുണ്ടായി കഴിഞ്ഞു, അണുവായുധങ്ങൾ പ്രസരിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, അണുവായുധങ്ങൾ വ്യാപകമായി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ മനുഷ്യൻ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ മനുഷ്യനിന് ചന്ദ്രന് താമസിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയാണ്. ഭൂമിയിൽ താമസിക്കാൻ കഴിയില്ല, ചൂട് വർദ്ധിക്കുകയാണ്, മനുഷ്യൻ കത്തിക്കരിയുകയാണ്. ഇനി ചന്ദ്രനിലെ ജീവനുണ്ടോ എന്ന് മനുഷ്യൻ അന്വേഷിക്കുകയാണ്. എന്തിനാണ് ചന്ദ്രനിൽ പോയി താമസിക്കുവാനോ? കഴിയുമെങ്കിൽ പോയി കൊള്ളട്ടെയോ? ഭൂമി വിട്ടിട്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞു നിനക്ക് പറ്റില്ലെങ്കിൽ അടുത്ത ഗ്രഹത്തിലേക്ക് യാത്ര ചെയ്തോ. യാ മൈസറൽ ജിന്നി വൽ ഇൻസ് ഇനി സതഅതും അൻ തംഫുദു മിന്നക താരി സമാവാതി വൽ അർളി തംഫുദു ഇല്ലാ ബിസുൽത്താൻ. ഏ മനുഷ്യഭൂതവർഗമേ, ഈ ഭൂമിയിൽ നിനക്ക് താമസിക്കാൻ കഴിയില്ലെങ്കിൽ അടുത്ത ഗ്രഹത്തിലേക്ക് നീ പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു കൊള്ളുക. പറ്റില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, പറ്റും. പക്ഷേ ഒരു ശ്രമകരമായ ജോലിക്ക് ശേഷമല്ലാതെ അത് സാധ്യമല്ല. നാസയ ജോലി ചെയ്യുകയാണ്, ശ്രമകരമായ പരീക്ഷണം നടക്കുകയാണ്. സഹോദരങ്ങളെ, എന്തുമായി കൊള്ളട്ടെ, നമുക്ക് തിരിച്ചു വരാം. ഇസ്രാഗേൽ തുറന്ന കാകലത്തിലൂടി കഴിഞ്ഞാൽ ഇതശം സുക്കൂറത്തു സൂര്യനെ ചുരുക്കപ്പെടലായി, നക്ഷത്രങ്ങൾ ഇവിടുന്ന് താഴോട്ട് വീണലായി. അല്ലാഹുവിന്റെ ഖുർആൻ തുറന്നു വന്യമൃഗങ്ങൾ മുഴുവനും ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂടും. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം തുറന്ന കാകലത്തിൽ ഊരിക്കഴിഞ്ഞാൽ മൃഗങ്ങൾ മുഴുവനും ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂടും. മനുഷ്യൻ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തം മനുഷ്യനേക്കാൾ മുമ്പ് തിരിച്ചറിയുന്നത് മൃഗങ്ങളാണ്, മൃഗങ്ങളാണ്, മൃഗങ്ങളാണ്. വരാനിരിക്കുന്ന ആപത്ത് വിളിച്ചറിയിക്കുന്നത് പോലെ വന്യമൃഗങ്ങൾ മുഴുവനും ഒരുമിച്ചുകൂടും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഭൂമി കിടുകിടാവിറക്കും, പർവ്വതങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകും, ആടുമാടുകൾ മുഴുവന് ചത്തൊടുകും, ഈ വടവൃക്ഷങ്ങൾ മുഴുവന് പിടിതെറിയപ്പെടും, ഭൂകമ്പം ബാധിച്ചത് പോലെ പേബാധിച്ചത് പോലെ ഭൂമി കിടന്ന് കിടകടാ തുറക്കാൻ തുടങ്ങുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എല്ലാം തകർന്ന് തരിപ്പണമായി. പിന്നീട് സൂര്യനില്ല, ഭൂമിയില്ല, നക്ഷത്രങ്ങളില്ല, ഈ കാണുന്ന പർവ്വതങ്ങളില്ല, മനുഷ്യരില്ല, മൃഗങ്ങളില്ല. കുല്ലുമന അലിഹാ എല്ലാം തകർന്ന് തരിപ്പണമായി ഏകനായ റബ്ബ് മാത്രം ബാക്കിയ എന്ന് വിശുദ്ധ ഖുർആൻ.
എന്നാലും അവിടെ മുരന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതിന്റെ ശാസ്ത്രീയ നിഗമനങ്ങളൊക്കെ കിട്ടിയില്ലോ. എല്ലാവരും മരിക്കും, ഖിയാമത്താളായ പിന്നെ ആര് മാത്രം ബാക്കിയുണ്ട്? വയബക വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹ് മാത്രം പിന്നെ ഉണ്ടാവും. അപ്പൊ മലക്കുകളും ലോകാവസാനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സർവ്വതും അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങും. അസറായിരുന്നു എല്ലാത്തിന്റെ റൂഹ് പിടിക്കണ്ടേ? മനുഷ്യര് മുഴുവനും മരിച്ചൊടുങ്ങി, മയ്യസ്സുകൾ മുഴുവൻ ഒരു പ്രളയം പോലെ നടക്കും. ആ സംഭവത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നെന്താ? ഉമ്മ മോളെ മടിത്തട്ടിലിരുന്ന് മുലയൂട്ടുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ ഓടും. അതിന്റെ ഒരു കണ്ട പതിപ്പല്ലേ ഭോപ്പാൽ ദുരന്തം? ഭോപ്പാൽ ദുരന്തം, യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന വിഷവാതകം ഭോപ്പാലിലെ കമ്പനിയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ഭോപ്പാലിന്റെ അന്തരീക്ഷത്തിൽ വീണപ്പോ ശ്വാസം മുട്ടിയിട്ട് ഒരല്പനേരം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാതാപിതാക്കളും മക്കളെയും എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി 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 ഒരു മാതാവ് ഭോപ്പാൽ ദുരന്തത്തിന്റെ ചിത്രത്തിൽ കാണാം. ഓടി ഒരു മാതാവ് കയ്യിൽ ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഓടുക. ഓടി ഓടി ആശുപത്രിയുടെ വരാന്തയിലെത്തിയപ്പോ ശ്വാസം മുട്ടിയിട്ട് ചുമച്ചിട്ട് യൂണിയൻ കാർബൈഡ് തന്റെ ഈ ശരീരത്തിലോട്ട് പതിച്ചിട്ട് ശ്വാസം കിട്ടാതെ ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റാത്ത ആ മാതാവ് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ അകത്ത് പോയി കയറിയാലൊന്ന് ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ കൊച്ചിനെ വെച്ചുകൊണ്ട് ഓടാൻ പറ്റില്ല. ആശുപത്രി വരാന്തയിൽ വെച്ച് മരണം മുന്നിൽ കണ്ടപ്പോ ഒക്കത്തിരുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങി എറിഞ്ഞിട്ട് ഈ പെണ്ണ് ഈ മാതാവ് അകത്തോട്ട് കയറി ഹോസ്പിറ്റലിൽ. എപ്പോ ഒരു ചെറിയ വിഷവാതകം ചോദിച്ചപ്പോ ഒക്കത്തിരുന്ന് മുലയൂട്ടുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഈ ഉമ്മ ആശുപത്രിയിൽ കയറി. അവരാ വരാന്തയിൽ കിടന്ന് രക്തം ചർദ്ദിച്ച് മരിച്ചു. അപ്പൊ ഖിയാമത്താൾ വരുമ്പോഴും എന്താ അതിന്റെ വിവിധമായ അവസ്ഥ? അസറായിൽ എല്ലാവരെയും റൂഹിനെ പിടിക്കും. ജിബ്രീൽ മരിക്കും, മുൻകറു മരിക്കും, നക്കീർ മരിക്കും, റക്കീബ് മരിക്കും, അക്കീബ് മരിക്കും, സർവ മലക്കുകളും മരിക്കും. കാരണം അല്ല മാത്രേ ബാക്കിയാക്കാവൂ. എല്ലാവരും മരിക്കും, എല്ലാവരെയും റൂഹിനെ അസറായിലെ പിടിക്കും, ജിബ്രീലിനെ പിടിക്കും, മുൻകറിനെ പിടിക്കും, നക്കീറിനെ പിടിക്കും, സർവ്വതിന്റെയും പിടിക്കും. അവസാനം ഏറ്റവും അള്ളാഹും അസറായിൽ മാത്രം ബാക്കിയാക്കും. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം നാലുപാട് നോക്കും. അസ്റായിൽ പേടിയാകും, പടച്ചോനെ ആര് മാത്രം ബാക്കിയായാൽ മതി? അള്ള മാത്രം ബാക്കിയായാൽ മതി. അസ്റായിൽ ബാക്കിയാകാവോ? പാടില്ല, മരണത്തിന്റെ മാലാഖ. എല്ലാവരുടെയും റൂഹിനെ അസ്റായിൽ പിടിക്കും. അസ്റായിലെ റൂഹിനെ ആര് പിടിക്കും? ലോകത്തുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇതേവരെയുള്ള സർവ്വ ആളുകളെയും റൂഹ് പിടിക്കുന്നത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. അസ്റായിൽ നോക്കുമ്പോൾ അസ്റായിൽ ചോദിക്കും, അസ്റായിലെ ആരൊക്കെ ഉണ്ട് ബാക്കി? ഞാനും നീ ഉണ്ട് അല്ലാഹുവേ. ആര് ബാക്കിയാകണം? നീ മാത്രം ബാക്കിയായാ മതി അല്ലാഹുവേ. ശരി, അസ്റായിൽ ഇനി ജോലിയില്ല, ജോലി തീർന്നാ പിരിച്ചുവിടണ്ടേ? ജോലി തീർന്നാ പിരിച്ചുവിടണ്ടേ? അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ജോലിയില്ല. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂഹിനെ ആര് പിടിക്കും? ആര് പിടിക്കും? അല്ല പിടിക്കും അല്ലേ? അല്ല, അള്ളാഹു പറയും, അസ്റായിലെ നിന്റെ റൂഹിനെ നീ തന്നെ പിടിക്കുക. ലോകത്തിന്റെ എല്ലാ ചരാചരങ്ങളും ഈ ഭൂമിയിൽ നിന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ മലക്ക് അസ്റായിൽ കാഠിന്യമില്ലാത്ത കാരുണ്യമില്ലാത്ത ഇതേവരെ ചിരിക്കാൻ നനക്കടാത്ത മാലാക അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റൂഹിനെ സ്വന്തമായിട്ട് പിടിക്കാൻ തുടങ്ങും. അവസാനം സ്വന്തമായി റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയിലെത്തുമ്പോ ആ സമയത്ത് മരണവേദന അനുഭവിക്കാൻ തുടങ്ങും. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, മരണത്തിന്റെ വേദന ഇത്രത്തോളം വലുതാണെന്ന് ഇതിനു മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവേ, സക്കറാത്തിന്റെ വേദന ഇത്രയും ഭയാനകരമാണെന്ന് ഇതിനു മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ റൂഹ് പോലും ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാഹുവേ. ആരാണ് സഹോദരങ്ങളെ പറയുന്നത്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനപദങ്ങളുടെ ആത്മാവ് കൊത്തി പറന്ന മാലാകാ മടിച്ചിട്ടിരുന്നിന്റെ ഭർത്താവിനോട് സല്ലാപം പറയുമ്പോ ഭാര്യയെ പിടിച്ചു നിർദ്ദാക്ഷ്യം കടന്നുപോയ മലത്ത്, മക്കളുടെ റൂഹിനെ പിടിച്ചുപോയ മലത്ത്, ആ മലക്കാണ് പറയുന്നത്, അല്ലാ, മരണത്തിന് ഇത്രത്തോളം വേദനയുണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ റൂഹ് പോലും ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ. സഹോദരങ്ങളെ 24 മണിക്കൂറും അല്ലാഹ് ദിക്ര ചെയ്യുന്ന തസ്ബീഹ് ചെയ്യുന്ന ലായസൂനല്ലാഹ മാ പറഹു വയഅലൂന മാ യുമറൂ
അല്ല പറഞ്ഞതിന് ഒട്ടും എതിരുകാട് അവൻ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു മലക്കിന് പോലും മരണവേദന ഇതാണെങ്കിൽ അല്ലാഹുവേ തന്റെയും നിങ്ങളുടെയും മരണവേദന എന്താ? അല്ലാഹു നമ്മുടെ മരണവേദന ലഘൂകരിച്ചു നൽകട്ടെ. സഹോദരങ്ങളെ, മരിച്ച ഒരാൾ അടുത്തു പോയാൽ നമുക്ക് കാണാം അവന്റെ മലവും മൂത്രവും വെളിയിലോട്ട് വീണിട്ടുണ്ടാകും. അസറായിലോ ശരീരത്തിൽ നിന്ന് വിട പറയുമ്പോ, ഈ റൂഹ് ശരീരത്തോട് സലാം പറയുമ്പോ, ശരീരവും റൂഹും രണ്ടായി മാറുമ്പോ ആ സമയത്തറിയാതെ മലമൂത്ത വിസർജനം നടന്നുപോകും. മരണവേദന വല്ലാത്ത വേദനയാണ്, കൊട്ടിക്കരഞ്ഞു പോകുന്ന വേദനയാണ്. ആദരമായ റസൂൽ എന്ന് പോലും കൊട്ടടി നിന്ന് മകള് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ അല ഇന്നൽ മൗത്തില സകറാ, മരണവേദന വല്ലാത്ത വേദനയാണ് മോളെ. മരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അസറായിലും മരിക്കും, അങ്ങനെ അസറായിലും മരിക്കും, ഏകനായ അല്ലാഹു മാത്രം ബാക്കിയാകും.
അല്ലാഹു നമ്മുടെ മരണവേദന ലഘൂകരിച്ചു നൽകും. മരണവേദന കുറയാൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുവോ? ചെയ്യുവോ? സൂറത്ത് റഅദ് ഓടുക പതിവായി. മരണത്തിന്റെ വേദന കുറച്ചു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൂറത്ത് റഅദ്, അല്ലാഹു അതാ തൗഫീഖ് നൽകും. അങ്ങനെ എല്ലാവരും മരിച്ചു, അല്ലാഹു മാത്രം ബാക്കിയായി. പിന്നെ ഈ ലോകത്തൊന്നുമില്ല, ഒരു സാധനവും ഇല്ല, എല്ലാം തീർന്നു. ഇനി ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ രണ്ടാമതൂത്, നമ്മൾ പണ്ടുവരെ പഠിച്ചിട്ടുണ്ട്. ഇസ്രാഫീലിന്റെ ജോലി എന്താ? ഓരോ മലക്കൾക്ക് ഓരോ ജോലി. മീക്കായിൽ മദ്രസയിൽ നിന്ന് പിള്ളേരെങ്കിലും മഴയെ കൊണ്ടേപ്പിക്കപ്പെട്ട മലക്കാകുന്നു. അപ്പൊ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, മദ്രസ കുട്ടികളുടെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇസ്രാഫീലും സൂറെന്ന കാഹളത്തിൽ രണ്ട് പ്രാവശ്യം ഊതുന്ന ജോലിയാണ്. ഒരു പ്രാവശ്യം ഊതുമ്പോൾ ലോകം അവസാനിക്കും, രണ്ടാമത് ഊതുമ്പോൾ, രണ്ടാമത് ഊതുമ്പോൾ പരലോകം തുടങ്ങും. ഇസ്രാഫീൽ രണ്ടാമത് തൂറുന്ന കാഹളത്തിൽ ഊതും. ഊതുമ്പോൾ എന്താ സംഭവിക്കുക? ഖുർആൻ തന്നെ പറയട്ടെ,
സുമ്മനു അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന സുമ്മനു ഇസ്രാഫീൽ തുറന്ന കാഹളത്തിൽ രണ്ടാമതൂടുമ്പോ അല്ല പറയും ഇസ്രാഫീലിനോട്, ഇസ്രാഫീലെ തുറന്ന കാഹളത്തിൽ രണ്ടാമതൂടുക. രണ്ടാമത് ഇസ്രാഫീൽ ഊരിക്കടിയുമ്പോ വൈദാഹം ആ സമയത്ത് മരിച്ചു കിടക്കുന്ന മുഴുവൻ മനുഷ്യരും അവരാ മരിച്ചിടത്ത് നിന്ന് ചാടി എഴുന്നേക്കുമെന്ന് വിശുദ്ധ ഖുർആൻ.
ഇസ്രാഫീലിനോട് അള്ളാഹു പറയും, ഇസ്രാഫീലെ സുമ്മനു ബിഖബീഹി ഉഖറ, രണ്ടാമത് ഒന്നുകൂടി ഊതുക. അപ്പൊ എന്ത് സംഭവിക്കും? സംശയം വല്ലതും ഉണ്ടോ? എല്ലാവരും മരിച്ചു കിടക്കല്ലേ, അവൻ ഇസ്രാഫീൽ മാത്രമേ നിൽക്കണേ. സൂറത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതര് പറഞ്ഞു,
ആ സമയമാകുമ്പോൾ അള്ളാഹു തീരുമാനിച്ച രണ്ടാമത് സൂറന്ന കാഹളത്തിൽ ഊതാനുള്ള സമയമാകുമ്പോ ആ സമയത്ത് എവിടെ നിന്നോ പെട്ടെന്നൊരു മഴ പെയ്യും. ആ മഴ തുള്ളി മരിച്ചു കിടക്കുന്ന ഇസ്രാഫീലിന്റെ ശരീരത്തിൽ വീഴുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചാടി എഴുന്നേൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഖുർആനിന് സ്വന്തം ജീവിതം കൊണ്ട് ഭാഷ്യന്റെ ചിന്ത. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഴ പെയ്യും അത്രേ, ആ മഴ പെയ്യുമ്പോട് മരിച്ചു കിടക്കുന്ന ഇസ്രാഫീൽ ചാടി എഴുന്നേൽക്കും. അപ്പൊ ചാടി എഴുന്നേൽക്കുന്ന ഇസ്രാഫീൽ ഇങ്ങനെ ചാടി എഴുന്നേൽക്കും. അല്ല പറയും, ഊത് ഇസ്രാഫീലെ ഊത്.
ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ വൈദാ അന്നേരം ഹും ഖിയാമനി
ഖബറിൽ കിടക്കുന്ന, ഇത് മറ്റൊരാളുടെ കഥയല്ല, എന്റെയും നിങ്ങളുടെയും കഥയാണ്, നമ്മൾ കിടക്കുന്ന ഖബറിൽ നിന്ന് ചാടി എഴുന്നേൽക്കും അത്രേ. ഇസ്രാഫീൽ ഊതുന്നത് കേൾക്കുമ്പോ ഈ ഇസ്രാഫീലിന്റെ ഊതൽ എന്ത് ശബ്ദമാണ്? ഊതുമ്പോ ഒരു ശബ്ദം ഉണ്ടാകുമല്ലോ. ഈ ഇസ്രാഫീൽ ഊതി ഊതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഊതുമ്പോ എന്ത് ശബ്ദമാണ്?
ഇൻകാനത്ത് ഇല്ലാ സൈഹതം വാഹിദ, ഇൻകാനത്ത് ഇല്ലാ സൈഹതം വാഹിദ, ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹളറൂൻ.
ഇസ്രാഫീലിന്റെ സൂറന്ന കാഹളത്തിന്റെ ശബ്ദം എന്താണ്? ഖുർആൻ പറയുന്നുണ്ട്, അതൊരു ഇടിമുഴക്കം പോലൊരു ശബ്ദമാണ്, ഒരൊറ്റ ഇടി വെട്ടുന്നത് പോലൊരു വെട്ടുന്ന ശബ്ദം കേൾക്കും, കബറിൽ കിടക്കുന്നവര് ചാടി എഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇസ്രാഫീലിന്റെ സൂറന്ന കാഹളത്തിന്റെ ശബ്ദം ഏതാ? സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ എന്താ യാസീൻ?
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഇൻകാനത്തി ഇല്ലാ സീഹതം വാഹിദ. യാസീനിൽ അല്ലാഹു പറയുന്ന ഒരു ഗൗരവമായ രംഗമുണ്ട്. അതൊരിടിമുടക്കം പോലെ ഒരു മുടക്കമല്ലാതെ മറ്റൊന്നുമല്ല. ആ ഇടിമുടക്കം മുടങ്ങിക്കഴിഞ്ഞാൽ യാസീൻ ഇത്ര ഗൗരവത്തോടെ ഒരു വാക്ക് കാണാൻ കഴിയില്ല. അന്നേരം ഹും അവരെല്ലാവരും അല്ല പറയുകയാണ്. ഹും അവർ, അവരെന്ന് പറഞ്ഞ ഒരുത്തര പോലും ഒഴിവില്ല. ജമീഉന്നവരെല്ലാവരും അല്ല പറയുന്നു. അന്നേരം ഹും അവർ, അവർ എന്ന് പറഞ്ഞാൽ ഒരു പിച്ചു കുഞ്ഞു പോലും വിട്ടുപോകില്ല. ജമീഉന് സർവാവന്മാരും ലദൈന ലതൈന എന്റെ മുമ്പിൽ, ലതൈന നമ്മുടെ മുമ്പിൽ ആവറാക്കപ്പെടുകയാണ്.
എന്താ വാക്ക്? അന്നേരം ഹും അവർ, അല്ല പറയാ അവരെന്ന് പറഞ്ഞാൽ ഒരുത്തനെ മാറ്റൂല. ജമീഉൻ അവന്മാരെല്ലാവന്മാരും ലതൈന നമ്മുടെ മുമ്പിൽ മുഹ്ളറൂൻ ഹാളറാക്കപ്പെട്ട. ഇസ്രാവിന്റെ ഇടിമുഴക്കം കേൾക്കും. കിടക്കുമ്പോ നമ്മളൊക്കെ എവിടെ കിടക്കുക? കബറി കിടക്കുക. ചാടി എഴുന്നേൽക്കുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഒന്ന് വിചാരിച്ചാൽ നമ്മൾ വീട്ടിൽ ഉച്ചയ്ക്ക് കിടന്നു, 4 മണിയാകുമ്പോ മാനം കറുത്തു, മഴ പെയ്യാൻ പോകുന്നു, നമ്മൾ നല്ല ഉറക്കത്തിലാവും. ഒരു ഇടി അങ്ങ് കെട്ടി വീടും എല്ലാം കൂടെ പുരുങ്ങി നമ്മൾ കിടക്കപ്പായി ചാടി എഴുന്നേൽക്കും. അല്ലേ, ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ പിന്നെ നമുക്കിപ്പോ എവിടെ നല്ല ഉറക്കത്തിൽ നിന്നിട്ട് ഇപ്പൊ കിടന്നെടുത്ത് തന്നെയാണ് എഴുന്നേറ്റത്. ഇത് എവിടെയാ? ഇതല്ല അമ്മായിമ്മയുടെ വീടാണോ, എന്റെ സ്വന്തം വീടാണോ? ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. നല്ല ഉറക്കത്തിൽ എഴുന്നേറ്റ ഉടനെ എവിടെയാ നിൽക്കണമെന്ന് അറിയാൻ പറ്റൂ? പറ്റോ? തലന്തിരിയോ? ഇല്ല. അപ്പുറം ഒരു ശബ്ദം കേട്ടിട്ട് കഴിഞ്ഞാൽ ഈ ശബ്ദം എവിടെ നിന്ന് വന്നു? ഇസ്രാഫീലിന്റെ സൂറെന്ന കാഹളം കേട്ടിട്ട് കബറിൽ നിന്ന് എഴുന്നേൽക്കാൻ നമ്മൾ എങ്ങനെ എഴുന്നേൽക്കുന്നേ? ഖുർആൻ സൂറത്ത് യാസീൻ.
ഇസ്രാഫീലിന്റെ തുറന്ന കാഹളം കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോ ആ വല്ലാത്ത ശബ്ദം കേട്ട് ഗാഢമായ നിദ്രകളിൽ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുന്ന നമ്മളെല്ലാവരും വിളിച്ചു ചോദിക്കുമത്രേരനാമിമ്മർ കാരൂ, നമ്മൾ ഓരോരുത്തരും വിളിച്ചു ചോദിക്കുന്ന ആവർത്തിച്ചു പറയുന്നു. ഞാനും നിങ്ങൾ ചോദിക്കുന്നതാണിത്. സൂറത്ത് യാസീനിൽ അള്ളാഹു നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. യാ വൈലനാ, ഞങ്ങളുടെ നാശമേ. യാ വൈലനാ, ഞങ്ങളുടെ നാശമേ. മമ്പഅതനാ മിമ്മർകദിനാ, ഞങ്ങൾ കിടന്നുറങ്ങുകയായിരുന്നല്ലോ. ഉറങ്ങിക്കിടന്ന കബറിൽ നിന്ന് ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? ഒരു ശബ്ദം കേട്ടല്ലോ. ആരാണ് ഞങ്ങളുടെ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കിയത്? ആ സമയത്ത് ചുറ്റുഭാഗത്ത് നിരന്ന് നിൽക്കുന്ന മലക്കുകളാണ് ആ ചോദ്യത്തിന് മറുപടി പറയുക. അള്ളാഹു നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയ അള്ളാഹുവിന്റെ 124,000 പരം വരുന്ന പ്രവാചകന്മാർ സത്യമാണ് സത്യമാണെന്ന് നിങ്ങളോട് പറഞ്ഞ മഹിഷറയുടെ തുടക്കമാണിത്. നിങ്ങൾ നിൽക്കുന്നതാണ് മഹിഷറ. അവ നിങ്ങളോട് പേടിക്കാൻ പറഞ്ഞ പ്രവാചകന്മാര് മുന്നറിയിപ്പ് നൽകിയ പരലോകത്തിന്റെ തുടക്കമാണിത്. സുഹൃത്തുക്കളെ, വരുന്നത് ദിവസം മഹിഷറ, അകത്തുള്ളതെല്ലാം തള്ളും മക്കുറ. കബറിൽ കിടക്കുന്ന സർവരും ചാടി എഴുന്നേൽക്കുമത്രേ. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉൾക്കാണുകളുടെ സൂര്യൻ വിച്ചു നിൽക്കുന്നു, ആടെ ചെമ്പിന്റെ തറ നിൽക്കുന്നു. ചിലര് വിട്ടോളം ഉയർപ്പില്, ചിലര് നദിയോളം ഉയർപ്പില്. എവിടേക്കാണോ എഴുന്നേൽക്കുന്നത് അതാണ് മഹിഷർ, അതാണ് മഹിഷർ, അതാണ് മഹിഷർ. ഉൾക്കാണുകളുടെ സൂര്യനാണ്, ആടെ ചെമ്പിന്റെ തറയാണ്. അവിടേക്കാണ് എഴുന്നേൽക്കുക. അല്ലാഹുവേ അല്ലാഹുവേ, ദീപികമാണ് മഹിഷർ. ഇവിടെ നമുക്ക് സൂര്യൻ 15 കോടി കിലോമീറ്റർ മുകളിൽ നിന്നിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. 10 മിനിറ്റൊന്ന് സ്ഥാനം നോക്കായി പോയാൽ ഉറക്കത്തിൽ നിന്നിരിക്കുന്നവർ എങ്ങനെയാണ്? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാർമുകളിൽ സൂര്യൻ മുകളിൽ നിൽക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നത് എന്തിനാ? വിയർപ്പിൽ മുങ്ങിക്കൊള്ളിക്കുകയാണ്. ചിലര് മുട്ടോളം വിയർപ്പില്, ചിലര് അരയോളം വിയർപ്പില്, ചിലര് നെഞ്ചോളം വിയർപ്പില്, ചിലര് ശരീരം മുഴുവനും വിയർപ്പിൽ മുങ്ങിക്കൊള്ളിക്കുന്നു. 2 ചൂടാണ് മുകളിൽ നിന്നും ചൂട്, താഴെച്ചെമ്പിന്റെ തറാത്തവച്ച ചൂടാണ്. അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു പോകും, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, വിചാരണ നടത്തിയിട്ട് നരകത്തിലോട്ട് വിട്ടാലും വേണ്ടില്ല. ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനേ. ഞാനും നിങ്ങളും റബ്ബിനോട് പറയുമല്ലാതെ വിചാരണ നടത്തിയിട്ട് നരകത്തിലോട്ട് വലിച്ചെറിഞ്ഞാലും വേണ്ടില്ല, ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു ഇല്ല, അവർ നരകം കാണാത്തത് കൊണ്ടങ്ങനെ പറഞ്ഞതാണ്. നരകമെങ്ങാനും അവരൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ നാളിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുമായിരുന്നില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, പിന്നീട് ഹിസാബിന് വേണ്ടിയുള്ള വിളിയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. വിചാരണ തുടങ്ങട്ടെ. അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതില്ലേ? എല്ലാവരും നെട്ടോട്ടമോടുന്നു, എല്ലാ പ്രവാചകന്മാരും കൈയൊടിയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇബ്രാഹിം നബിയെ കണ്ടാൽ ഇസ്മായിൽ നബി ഒഴിഞ്ഞു മാറും, ഇസ്മായിൽ നബിയെ കണ്ടാൽ ഇബ്രാഹിം നബി ഒഴിഞ്ഞു മാറും. കാരണം എന്താ? ഇബ്രാഹിം നബി ചിന്തിക്കുന്നത് എന്താ? ഇസ്മായിൽ പൊന്നുമോനല്ലേ, മരിത്തറയിൽ വെച്ച് കണ്ടിട്ട് ഉപ്പാ ഒരു സുബ്ഹാന അല്ലാഹുവിന്റെ പ്രതിഫലം എനിക്ക് തരാൻ പറഞ്ഞാൽ മരിത്തറയല്ലേ കൊടുക്കാൻ പറ്റുമോ? പൊന്നുമോനല്ലേ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാവരും വിട്ടൊരുങ്ങി പോകുന്ന ആരാരെ കണ്ടാലും തിരിഞ്ഞു നോക്കാത്ത ദിവസമാണ് മഹിഷറ. ആർക്കുമാരെയും സഹായിക്കാൻ കഴിയാത്ത വല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മസ, വല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മസ. അവനവൻ പ്രവർത്തിച്ചതല്ലാതെ അവനവന് കിട്ടുകയില്ല. വലാത്ത ദുർവാധുവത്വം വിസുറ ഉഹ്റാ, ഒരാള് ചെയ്ത തെറ്റ് മറ്റൊരാളെ തെടുക്കില്ല. അവന്റെ നന്മയുടെ പ്രതിഫലമല്ലാതെ അവന് കിട്ടുകയില്ല. അവൻ ചെയ്ത തെറ്റിന്റെ അവരാരും മറ്റൊരാൾ കയറിത്തെടുക്കുകയില്ല. പ്രവാചകന്മാര് പോലും നെട്ടോട്ടമോടുകയാണ്. എല്ലാവരും ശരീരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോ അതാ പ്രവാചകൻ കടന്നു വരുന്നു. ലോകത്ത് കൈപിടിക്കാണ് ശുപാർശ ചെയ്യാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുന്നു, അല്ലാഹുവിനോട് പേരപേക്ഷിക്കുന്നു. അല്ലാഹുവേ വിചാരണ ഒന്ന് നടത്തുമോ? അല്ലാഹുവേ വിചാരണ ഒന്ന് നടത്തുമോ? വിചാരണ ഒന്ന് നടത്തുമോ? പ്രവാചകന്റെ ശുപാർശ മൂലം അല്ലാഹു ഹിസാബ് നടത്താൻ വരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുമ്പോ അതാ ഉപരിലോകത്ത് വെള്ളിപ്രകാശം, മേഘജാലകങ്ങൾ ഒരുമിച്ച് കൂടുന്നു, ലക്ഷക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്നു. ആളുകൾ നോക്കും അല്ലാഹു എഴുന്നള്ളുകയാണോ? ഇത് പറയുമ്പോൾ അല്ലാഹു കൈയെങ്കാലുമുള്ളത് പോലെ കരുതരുതേ. അവന്റെ തജസ്സിയായ ദാത്താണ്, അവന്റെ നൂറാന് കൈയില്ല കാലില്ല രൂപമില്ല. അല്ലാഹുവിന്റെ ദാത്ത് വെളിവാകുകയാണോ? അത്ഭുതത്തോടെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് മലക്കുകൾ വരും, ഇല്ല അള്ളാഹന്റെ കാത്ത് വെളിവായിട്ടില്ല. ആ വന്ന വിലക്കുകൾ നമ്മെ മുഴുവനും വട്ടം ചുറ്റിയിട്ട് അവിടെ നിൽക്കും. മലക്കുകളെല്ലാം സപ്പ് സപ്പായിട്ട് നിൽക്കലായി, പ്രതികളായ നമ്മൾ നടുത്ത് മലക്കുകൾ നമുക്ക് ചുറ്റും ഒരു വലയം തീർക്കും. ലക്ഷക്കണക്കിന് മലക്കുകൾ വന്ന് വന്ന് നിറയുമ്പോ അതാ വജാറബ്ബുക, അള്ളാഹുവിന്റെ ാകും ഇഷ്ടവാലാല സിംഹാസനത്തിൽ പടച്ചതമ്പുരാനാരെയാണോ ഇതേവരെ ആരാധിച്ചത്? ആരുടെ മുമ്പിലാണോ കൈകെട്ടി നിന്നത്? ആരോടാണോ കൈകൾ ഉയർത്തി കണ്ണു നീരുത്തിരു ആ ചെയ്തത്? പടച്ചട പേരിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, മറ്റേ നിങ്ങൾ ചിന്തിച്ചത് മുഴുവനും നിന്നെ കുറിച്ചാണ്. ഞങ്ങളുടെ ആവലാദികൾ, ഞങ്ങളുടെ വേവലാദികൾ, ഞങ്ങളുടെ ആദികൾ, ഞങ്ങളുടെ വ്യാധികൾ, ഞങ്ങളുടെ വേദകൾ, ഞങ്ങളുടെ ശ്രദ്ധകൾ സർവ്വതും പറഞ്ഞത് നിന്നോടാണ് തമ്പുരാ. അള്ളാഹുവേത്തിരഞ്ഞത് നിന്റെ മുമ്പിലാണ്, അള്ളാഹുവേ കണ്ണു നീരുതീർത്തത് നിന്റെ മുമ്പിലാണ്. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ ഒരു കേൾപ്പിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു അർശിന്റെ മുകളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പേടിക്കരണ്ട മാൻവേടയെ പോലെ നമ്മൾ നിൽക്കുന്നു. അവസാനിപ്പിക്കുന്നു ഞാൻ, സമയം പരിമിതമാണ്. അള്ളാഹുന്റെ മുമ്പിൽ കൊടുങ്കുറ്റ വാളികളെ പോലെ തലകുലിച്ചു നിൽക്കുകയാണ്. അള്ളാഹു ആണെങ്കിലോ പടച്ചു നമ്മുടെ ധാരണ ചെയ്യാൻ പോവുകയാണ്, ഇതേവരെയുള്ള ജീവിതത്തിന്റെ ആകത്തുക വരാൻ പോവുകയാണ്. നമ്മളാണെങ്കിൽ ഉറപ്പിന്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കും. ഞാനല്ല പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. ഇതിൽ മുതിരിമൂനാക്കി